2024 മാർച്ച് 22 വെള്ളി. ഇന്ന് 1199 മീനം 9. വാർത്തകൾ വായിക്കുന്നത് ജി രവി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം വാർത്താ പരിശോധന കോടതി തടഞ്ഞു. കേന്ദ്ര വിജ്ഞാപനം തടഞ്ഞത് 15 ഏപ്രിൽ വരെ, ഒഴിവാകുന്നത് സെൻസർഷിപ്പ് സംബന്ധിച്ച ആശങ്ക. ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിലെ വാർത്തകളടക്കമുള്ള ഉള്ളടക്കത്തിൻ്റെ വസ്തുതാ പരിശോധനയ്ക്കായി കേന്ദ്ര സർക്കാർ തിരക്കിട്ടിറക്കിയ വിവാദ വിജ്ഞാപനം 24 മണിക്കൂർ തികയും മുൻപ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. തിരഞ്ഞെടുപ്പ് കാലത്ത് ഡിജിറ്റൽ ഇടങ്ങളിൽ സർക്കാർ സെൻസർഷിപ്പിന് വഴിവെക്കുമായിരുന്ന കേന്ദ്ര നീക്കമാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് തടഞ്ഞത്. ബോംബെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ അന്തിമ വിധി ഉണ്ടാകും വരെയാണ് സ്റ്റേ. 15 ഏപ്രിൽ ആണ് ഹൈക്കോടതി ഇനി കേസ് പരിഗണിക്കുക. ഗൗരവമുള്ള ഭരണഘടനാപരമായ ചോദ്യങ്ങൾ ഹർജികളിലുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇതെങ്ങനെ സ്വാധീനിക്കുമെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി. വസ്തുതാ പരിശോധനയ്ക്കെതിരെ ഹർജികൾ സുപ്രീം കോടതി ഇന്നലെ പരിഗണിക്കാനിരിക്കെയാണ് ഇതിനുള്ള ചുമതല പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് നൽകി കേന്ദ്ര IT മന്ത്രാലയം തലേന്ന് വൈകിട്ട് വിജ്ഞാപനമിറക്കിയത്. PIB വ്യാജമെന്ന് മുദ്രകുത്തുന്ന ഉള്ളടക്കം സമൂഹ മാധ്യമങ്ങളിലടക്കം നീക്കം ചെയ്യേണ്ടി വരുന്ന തരത്തിലായിരുന്നു വിജ്ഞാപനം. വ്യക്തികളെഴുതുന്ന പോസ്റ്റുകൾ, വീഡിയോകൾ തുടങ്ങിയവയെല്ലാം പരിധിയിൽ വരുമായിരുന്നു. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയും സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കംറയുമാണ് ഹർജിക്കാർ. ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ അറസ്റ്റിൽ. ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ്, മദ്യനയ അഴിമതി കേസിൽ വീട്ടിലെത്തി ED ചോദ്യം ചെയ്യൽ, പിന്നാലെ അറസ്റ്റ്. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് അതായത് ED അറസ്റ്റ് ചെയ്തു. 9 തവണ സമൻസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന കെജ്രിവാളിൻ്റെ സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതിയിൽ ഇന്നലെ രാത്രി 7:05 ED സംഘമെത്തി. രാത്രി 9:11 അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 11:10 ED ഓഫീസിലേക്ക് കൊണ്ടുപോയി. മുഖ്യമന്ത്രിയായി കെജ്രിവാൾ തുടരുമെന്നും ജയിലിൽ നിന്ന് ഭരിക്കുമെന്നും മന്ത്രി അദിഷി പ്രതികരിച്ചു. അറസ്റ്റിൽ നിന്ന് സംരക്ഷണം അനുവദിക്കാനാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. മണിക്കൂറുകൾക്കകമായിരുന്നു അറസ്റ്റ്. ED സംഘം വീട്ടിലെത്തിയതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും രാത്രി അടിയന്തര ഹിയറിംഗ് അനുവദിക്കാതെ ഹർജി ഇന്നത്തേക്ക് മാറ്റി. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി ഒത്തുചേർന്ന AAP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നീക്കി. അർദ്ധസൈനിക വിഭാഗത്തെയും വിന്യസിച്ചിരുന്നു. ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലും AAPയുടെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗിനെ ഒക്ടോബറിലും ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. BRS നേതാവും തെലങ്കാന മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖര മകളുമായ K. കവിതയെയും കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തു. 2 മാസത്തിനിടെ ED അറസ്റ്റ് ചെയ്യുന്ന 2-ാമത്തെ മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ. ഇലക്ട്രൽ ബോണ്ട് കള്ളം പൊളിക്കുന്ന കോഡ്. ഇലക്ട്രൽ ബോണ്ടുകളിലെ രഹസ്യ ആൽഫാ ന്യൂമറിക് നമ്പറുകൾ കമ്പനികളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ പേരിൽ രേഖപ്പെടുത്താറില്ലെന്ന 2018 കേന്ദ്ര സർക്കാരിൻ്റെ വാദം കൂടിയാണിപ്പോൾ പൊളിയുന്നത്. 2018 ഏപ്രിൽ 13 ദ കിൻഡ് വാർത്താ പോർട്ടലാണ് ബോണ്ടുകളിൽ ഇത്തരമൊരു കോഡ് ഉണ്ടെന്ന് ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്തുന്നത്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നവരുടെയും പണമാക്കി മാറ്റുന്നവരുടെയും വിവരങ്ങൾ നിരീക്ഷിക്കപ്പെടില്ലെന്ന സർക്കാരിൻ്റെ വാദത്തിനെതിരാണ് ഈ കോഡ് എന്നായിരുന്നു അവരുടെ റിപ്പോർട്ട്. ബോണ്ട് ഏത് പാർട്ടിക്ക് കൊടുത്തുവെന്നത് രഹസ്യമായിരിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. വ്യാജ ബോണ്ടുകൾ തടയാനുള്ള സുരക്ഷാ മുൻകരുതൽ മാത്രമാണ് ഈ റാൻഡം സീരിയൽ നമ്പറെന്ന് 2018 ഏപ്രിൽ 17 സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇത്തരമൊരു നമ്പർ ബോണ്ടിലുണ്ടെന്ന് സർക്കാർ ആദ്യമായി പരസ്യപ്പെടുത്തുന്നതും അന്നാണ്. ബോണ്ടുകൾ വിൽക്കുമ്പോഴും പണമാക്കി മാറ്റുമ്പോഴും ഈ സീരിയൽ നമ്പറുകൾ അതത് വ്യക്തിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ റെക്കോർഡ് ചെയ്യാറില്ലെന്നായിരുന്നു വിശദീകരണം. അതുകൊണ്ട് തന്നെ സംഭാവന നൽകിയവരെ ട്രാക്ക് ചെയ്യാൻ ഇതുപയോഗിക്കുന്നില്ലെന്നും ഉപയോഗിക്കാൻ കഴിയില്ലെന്നും കേന്ദ്രം അന്ന് പറഞ്ഞു. SBI ഈ നമ്പറുകൾ സർക്കാരുമായി പോലും പങ്കുവയ്ക്കില്ലെന്നും അന്ന് ധനമന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതിപക്ഷത്തെ നിശ്ചലമാക്കാനും പാർട്ടിയിലെ എതിർസ്വരമടക്കാനും. 2 മാസത്തിനിടെ അറസ്റ്റിലാകുന്ന ഇന്ത്യാ മുന്നണിയിലെ 2-ാമത്തെ മുഖ്യമന്ത്രി കെജ്രിവാൾ. 2 മാസത്തിനിടെ ഇന്ത്യാ മുന്നണി പാർട്ടികളിലൊന്നിൻ്റെ മറ്റൊരു മുഖ്യമന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തത് BJPക്ക് എത്രമാത്രം നേട്ടമാകുമെന്നാണ് കാണേണ്ടത്. കഴിഞ്ഞ ജനുവരി 31 അഴിമതിക്കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തത്. 7 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കെ ലാലു പ്രസാദ് യാദവിനെതിരെ കാലിത്തീറ്റ കുംഭകോണ കേസിൽ CBI കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ലാലു രാജിവെച്ചു. ഭാര്യ റാബ്രി ദേവി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മാത്രമാണ് ലാലു കോടതിയിൽ കീഴടങ്ങിയത്. ലാലുവിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കൂട്ടുപ്രതികളിലൊരാളായിരുന്ന റാബ്രി ദേവിക്ക് ജാമ്യം അനുവദിച്ചു. 2011 BS യെഡിയൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് 2.5 മാസത്തിന് ശേഷമാണ് അഴിമതിക്കേസിൽ അറസ്റ്റ് ഒഴിവാക്കി ലോകായുക്ത കോടതിയിൽ കീഴടങ്ങിയത്. ഇന്നലെ ഡൽഹി മദ്യനയ കേസിൽ 2 മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷമാണ് ED കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടില്ല. മുഖ്യമന്ത്രിയായിരിക്കെ അഴിമതിക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ മുഖ്യമന്ത്രിയെന്ന വിശേഷണം കൂടി ഇനി കേജ്രിവാളിന് ലഭിക്കാം. JMM ചെയർപേഴ്സണാണ് ഹേമന്ത് സോറൻ. കേജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ. തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷത്തെ പരമാവധി ഒതുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാരിൻ്റെയും BJPയുടെയും നീക്കമെന്ന് വിലയിരുത്താൻ പ്രയാസമില്ല. ആദായനികുതിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിലൂടെ തങ്ങളെയല്ല പ്രതിപക്ഷത്തെ തന്നെയാണ് മരവിപ്പിക്കുന്നത് എന്ന് കോൺഗ്രസ് ആരോപിച്ചത് ഇന്നലെയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് കേജ്രിവാളിൻ്റെ വീട്ടിൽ ED എത്തി. അഴിമതിക്കാരെ ആരെയും വിടില്ലെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ. ടിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും BJPയിൽ പ്രതിഷേധമുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ സഖ്യശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതിനൊപ്പം ഇത്തരം വിഷയങ്ങൾ മൂലമുള്ള പ്രതികൂല സാഹചര്യത്തെ മാറ്റാനും കേജ്രിവാളിനെതിരെയുള്ള നടപടി സഹായിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ടാവാം. കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഏതാനും മാസമായി സൂചിപ്പിക്കപ്പെടുന്നതാണ്. തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകളും BRS നേതാവുമായ കെ കവിതയെ ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്തിരുന്നു. അടുത്തത് കേജ്രിവാളെന്ന് അപ്പോൾ ഏതാണ്ട് വ്യക്തവുമായിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ED 9 സമൻസുകൾ കേജ്രിവാൾ അവഗണിച്ചു. ED കോടതിയിൽ പോയി അറസ്റ്റ് തടയാൻ തയ്യാറാവാതെ കേജ്രിവാളിൻ്റെ ഹർജിക്ക് 1 മാസത്തിനകം മറുപടി നൽകാനാണ് ഇന്നലെ ഡൽഹി ഹൈക്കോടതി ED നിർദ്ദേശിച്ചത്. മറുപടി തയ്യാറാക്കി നൽകാൻ സമയം കളയാതെ ED കേജ്രിവാളിൻ്റെ വീട്ടിലേക്ക് പോയി. പ്രശ്ന ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ്. എല്ലാ പ്രശ്ന സാധ്യത ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ടാകും. സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും CCTV നിരീക്ഷണത്തിലായിരിക്കും. നിലവിൽ സംസ്ഥാനത്ത് 777 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. നിരീക്ഷകർ എത്തിയ ശേഷമാകും പ്രശ്ന ബൂത്തുകളുടെ അന്തിമ കണക്ക് തയ്യാറാക്കുക. 15 കമ്പനി കേന്ദ്രസേന കേരളത്തിലെത്തി. കൂടുതൽ പേർ പിന്നാലെയെത്തും. പരസ്യങ്ങൾക്ക് അനുമതി വേണം. TV ചാനലുകളിലും കേബിൾ ശൃംഖലകളിലും പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ രാഷ്ട്രീയ പരസ്യങ്ങളും മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി മുൻകൂട്ടി സാക്ഷ്യപ്പെടുത്തണം. സമൂഹ മാധ്യമങ്ങൾ, തിയേറ്ററുകൾ, സ്വകാര്യ FM റേഡിയോ, ഇ-പേപ്പർ എന്നിവയിലെ രാഷ്ട്രീയ പരസ്യങ്ങളും SMS ശബ്ദ സന്ദേശങ്ങളും മുൻകൂട്ടി സാക്ഷ്യപ്പെടുത്തണം. കോൾ സെൻ്ററും ആപ്പുകളും. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ ജില്ലകളിൽ 1950 എന്ന നമ്പറിലും ചീഫ് ഇലക്ടറൽ ഓഫീസിൽ 18004251956 എന്ന നമ്പറിലും വിളിക്കാം. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികൾ CVIGIL എന്ന ആപ്പിലൂടെ അറിയിക്കാം. പത്രിക സമർപ്പിക്കാനും വിവിധ അനുമതികൾ തേടാനും സുവിധ ആപ്പ് ഉപയോഗിക്കാം. പുതിയ അപേക്ഷകൾ നൽകാൻ വോട്ടർ ഹെൽപ്പ് ലൈൻ, ഭിന്നശേഷിക്കാർക്കായി സക്ഷം, സ്ഥാനാർത്ഥികളെക്കുറിച്ച് അറിയാൻ നോ യുവർ കാൻഡിഡേറ്റ് എന്നീ ആപ്പുകളും പ്രവർത്തിക്കുന്നു. അൽ ഷിഫ യുദ്ധക്കളം 50 മരണം കൂടി. ഗാസയിലെ അൽ ഷിഫ ആശുപത്രി വളപ്പിൽ ഇസ്രായേൽ സൈനിക നടപടി ശക്തമായി തുടരുന്നതിനിടെ സമാധാനത്തിന് വഴികൾ തേടി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താ എൽ-സിസിയുമായി കൂടിക്കാഴ്ച നടത്തി. സൗദിയിലെത്തി സൽമാൻ രാജകുമാരനുമായി ചർച്ച നടത്തിയ ശേഷമാണ് ബ്ലിങ്കൻ LCCയെ കണ്ടത്. 6 വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചാൽ ഹമാസ് ബന്ദികളാക്കിയവരിൽ 40 വിട്ടയക്കാമെന്ന വാഗ്ദാനവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ചർച്ച. ഗാസയിൽ സുസ്ഥിരമായ സമാധാനത്തിന് സമയമായെന്ന് ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയും ആവശ്യപ്പെട്ടു. ഹമാസ് ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെങ്കിലും പ്രതികാരമരുതെന്ന് ഉച്ചകോടി അഭ്യർത്ഥിച്ചു. അൽ ഷിഫ ആശുപത്രി ഹമാസ് പ്രതിരോധത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും കേന്ദ്രമാണെന്ന വാദവുമായാണ് ഇസ്രായേൽ അവിടെ സൈനിക നടപടി ആരംഭിച്ചത്. ഇന്നലെ 50 ഹമാസ് പ്രവർത്തകരെ കൂടി വധിച്ചതോടെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മരിച്ചവരുടെ എണ്ണം 140. AK-47 റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെ ഒട്ടേറെ ആയുധങ്ങളും അൽഷിഫ വളപ്പിലെ തുരങ്കങ്ങളിൽ നിന്ന് കണ്ടെടുത്തുവെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണങ്ങളിൽ 9 പേർ കൂടി കൊല്ലപ്പെട്ടു. അതേസമയം ഈജിപ്ത് അതിർത്തിയിലെ റഫ നഗരത്തിൽ അഭയം തേടിയ പലസ്തീൻകാരുടെ ഇടയിൽ മാനുഷിക ദുരന്തമൊഴിവാക്കാൻ യു എൻ സംഘടനകൾ കിണഞ്ഞ് ശ്രമിക്കുന്നു. പട്ടിണി മൂലം ഇവിടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കറുപ്പിനെതിരെ സത്യഭാമ, എങ്ങും രൂക്ഷ വിമർശനം. കറുത്ത നിറമുള്ളവർ മോഹിനിയാട്ടം കളിക്കുന്നതിനെതിരെ നർത്തകി സത്യഭാമ നടത്തിയ വിവാദ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം. യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലെ സൂചനകൾ നർത്തകൻ RLV രാമകൃഷ്ണനെതിരെയാണെന്നും ജാതി അധിക്ഷേപമാണ് നടത്തിയതെന്നും ആരോപണമുയർന്നു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ രാമകൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തി. അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നുമാണ് സത്യഭാമയുടെ വാദം. പറഞ്ഞതിൽ കുറ്റബോധമില്ലെന്നും പരാതിയുള്ളവർ കേസ് കൊടുക്കട്ടെ എന്നുമാണ് വിവാദമുയർന്ന ശേഷം സത്യഭാമ പ്രതികരിച്ചത്. കടത്തെച്ചൊല്ലി വാഗ്പോര്, ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടായേക്കും. തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളെപ്പോലെയാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നതെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആരോപിച്ചു. കടമെടുപ്പ് പരിധി വർധനയെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം നിയമപരമായ അവകാശമാണെന്ന് ആവർത്തിച്ച് വാദമുന്നയിക്കുകയായിരുന്നു കേരളം. എന്നാൽ സാമ്പത്തിക സൂചകങ്ങളിൽ കേരളം പരിതാപകരമായ അവസ്ഥയിലാണെന്നും അതിരുവിട്ട കടമെടുപ്പിൻ്റെ സമീപകാല ചരിത്രം കേരളത്തിനുണ്ടെന്നും ആവശ്യത്തെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തിരിച്ചടിച്ചു. സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രൂക്ഷമായ വാദപ്രതിവാദത്തിനാണ് ഇന്നലെ ജഡ്ജിമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ച് സാക്ഷിയായത്. ഇന്ന് 2 തുടർവാദം കേൾക്കുന്ന കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും. ശുഭദിനം, നന്ദി.